الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സഹോദരങ്ങളെയും ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറ 108 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ വേദക്കാർ ചെയ്തുകൊണ്ടിരുന്ന പലതരം ആശയക്കുഴപ്പങ്ങളെ കുറിച്ച് ആണ് ഈ ആയത്തുകളിൽ അള്ളാഹു തആല പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് നസ്ഖുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടന്നിരുന്നല്ലോ. അതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ ചില സഹോദരങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, നസ്ഖിന്റെ ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് സൂക്തം നിലനിർത്തുകയും വിധി ദുർബലപ്പെടുത്തുകയും ചെയ്തതിന്റെ കാര്യം പറഞ്ഞിരുന്നു. സൂക്തം നിലനിർത്തുകയും വിധി ദുർബലപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഉദാഹരണം സൂറത്തുൽ ബഖറ 180 ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് മക്കൾ വസീയത്ത് ചെയ്യണം, മരണപ്പെടാൻ പോകുന്ന മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി വസീയത്ത് ചെയ്യണം എന്ന്. ഈ ആയത്തിനെ സൂറത്തുൻ നിസ 11 നസ്ഖ് ചെയ്തു എന്നും വിശദീകരിച്ചു. അപ്പൊ സൂറത്തുൻ നിസ 11 പറയുന്നത് മാതാപിതാക്കൾക്ക് അനന്തരാവകാശമാണുള്ളത്, അതിനാൽ അവർക്ക് വസീയത്ത് ഉണ്ടാവില്ല, അനന്തരാവകാശിക്ക് വസീയത്തില്ല എന്ന് പിന്നീട് നിയമമാവുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് അൽബക്ര 180 നിലനിർത്തിയത് എന്നായിരുന്നു ചോദ്യം. അത് മറ്റു ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരാം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം, അനന്തരാവകാശം എന്ന ഒരു വ്യവസ്ഥ തന്നെ ജാഹിലിയ കാലത്ത് ഇല്ലായിരുന്നു. അത് സ്ഥാപിക്കുകയാണ് ആദ്യം. അതിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾക്ക് വസീയത്താണ് ആദ്യം പറയുന്നത്. അതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്കാണ് വസീയത്തല്ല, അനന്തരാവകാശം തന്നെ, നേരിട്ട് അവകാശം തന്നെ ഉണ്ട്, അതിനാൽ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല എന്ന വിധി പിന്നീട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആയത്ത് നിലനിർത്തിയതിന്റെ ഉദ്ദേശം എന്താണ്? മറ്റു ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമായി വരാം. ഉദാഹരണത്തിന്, പിതാവ് അമുസ്ലിമാണ്, മകൻ മുസ്ലിമാണ്. അപ്പൊ മകൻ മരണപ്പെടുന്ന സന്ദർഭത്തില് പിതാവിന് അനന്തരാവകാശം ലഭിക്കും? ഇല്ലല്ലോ. വിശ്വാസിയെ അവിശ്വാസി അനന്തരം എടുക്കില്ല, അവിശ്വാസിയെ വിശ്വാസിയും അനന്തരം എടുക്കില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനാൽ അദ്ദേഹത്തിന് അനന്തരാവകാശം ലഭിക്കില്ല. പിതാവ് അമുസ്ലിമും പുത്രൻ മുസ്ലിമുമായിരിക്കുന്ന അവസ്ഥയിൽ മകന്റെ സ്വത്തില് പിതാവിന് അനന്തരാവകാശം കിട്ടില്ല. അപ്പൊ അവിടെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് പുത്രൻ എന്ത് ചെയ്യാം? മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വസീയത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു അവസരം അതിൽ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അതിന് പ്രയോജനമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല ആ ആയത്ത് നിലനിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം മാതാപിതാക്കൾക്ക് സ്വത്തിൽ അവകാശമുണ്ട്, അവരെ പരിഗണിക്കണം എന്ന ഉദ്ദേശവും അതിലുണ്ട്. അതേപോലെ മറ്റൊരു ചോദ്യം, സൂക്തങ്ങൾ ദുർബലപ്പെടുത്തുമ്പോൾ ഖുർആനിനെ നാം അന്ത്യനാൾ വരേക്കും സംരക്ഷിക്കും എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന് അത് എതിരാവില്ലേ എന്നാണ്. അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഖുർആനിനെ അന്ത്യനാൾ വരെ നിലനിർത്തും. അപ്പൊ പിന്നെ അതിനെതിരല്ലേ ചില സൂക്തങ്ങളെ ദുർബലപ്പെടുത്തൽ? അപ്പൊ ഖുർആനിലെ സൂക്തങ്ങൾ സുരക്ഷിതമല്ല എന്ന് വരില്ലേ? അതിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അത് സംഭവിക്കൂ, ഇനി അതിന് തുടർച്ചയില്ല. ഇസ്ലാം അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണല്ലോ. ഒരു സാമൂഹിക ക്രമമായിട്ട് രൂപപ്പെടുമ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. അതാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ വന്നത് അബദ്ധമായതുകൊണ്ട് പിൻവലിച്ചതല്ല എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പൊ ഒന്നിനെ ദുർബലപ്പെടുത്തുന്നത് കൂടുതൽ ഉത്തമമായത് കൊണ്ടുവരാനാണ്, അല്ലാതെ അതിനെ ഇല്ലാതെയാക്കുക എന്ന ഉദ്ദേശത്തിലല്ല. ഖുർആനിനെ സംരക്ഷിക്കും എന്ന വാഗ്ദാനത്തിന് അത് വിരുദ്ധമാകുന്നില്ല എന്ന് മനസ്സിലാക്കും. എല്ലാ വചനവും എല്ലാവരും ഒരുപോലെ നടപ്പിലാക്കേണ്ടി വരില്ലല്ലോ. ഇപ്പൊ ഖുർആനില് മദ്യനിരോധവുമായി ബന്ധപ്പെട്ട് കാണാം, നമസ്കാരവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ മദ്യപിക്കരുത്. ഇത് നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തിന് ബാധകമാണോ? ശരിക്കും ബാധകമല്ല. അതേസമയം ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ അയാൾക്ക് അത് ബാധകമാവും. ഈ നിലക്കാണ് സൂക്തങ്ങളെ നമ്മൾ കാണേണ്ടത്. അവിടെ സൂക്തങ്ങളെ ഡെലിറ്റ് ചെയ്ത് കളയുന്നു എന്നതല്ല, അല്ലാഹു തആല അതിന് പ്രായോഗികമായ ഒരു മാർഗനിർദ്ദേശം നൽകുകയാണ് അതിലൂടെ. അപ്പൊ പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഏതായാലും ഇനി നസ്ഖ് എന്ന ഒരു സംഗതി സംഭവിക്കില്ല. അപ്പൊ അതിനാൽ ഖുർആൻ അതിന്റെ പൂർണതയിൽ തന്നെ നിലനിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 109 മുതലുള്ള ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله ان الله على كل شيء قدير واقيموا الصلاه واتوا الزكاه وما تقدموا لانفسكم من خير تجدوه عند الله إِنَّ اللَّهَ بِمَا تَعْمَلُونَ بَصِيرٌ وَقَالُوا لَن يَدْخُلَ الْجَنَّةَ إِلَّا مَن كَانَ هُودًا أَوْ نَصَارَى تِلْكَ أَمَانِيُّهُمْ قُلْ هَاتُوا بُرْهَانَكُمْ إِن كُنتُمْ صَادِقِينَ بَلَى مَنْ أَسْلَمَ وَجْهَهُ لِلَّهِ وَهُوَ مُحْسِنٌ فَلَهُ أَجْرُهُ عِندَ رَبِّهِ ولا خوف عليهم ولا هم يحزنون. അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ സൂക്തങ്ങളിൽ വേദക്കാർ ഇസ്ലാമിക സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആശയക്കുഴപ്പങ്ങളുടെ ചില മാതൃകകളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. തുടർന്ന് അള്ളാഹു എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ആകുന്നത് എന്നതിനെ കുറിച്ച് സത്യവിശ്വാസികളെ ഉണർത്തുകയാണ്. വേദക്കാരുടെ ചോദ്യങ്ങളിൽ, കുതർക്കങ്ങളിൽ, ആശയക്കുഴപ്പങ്ങളിൽ നിങ്ങൾ പെട്ടുപോകേണ്ടതില്ല. അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു അജണ്ടയുണ്ട്. എന്താ അവരുടെ വിഷയം എന്നറിയോ? വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ്. വദ്ദ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ഉദ്ദേശിക്കുന്നു. കസീറുൻ അധിക പേരും, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരായ അധിക പേരും ആഗ്രഹിക്കുന്നു. വേദക്കാർ എല്ലാവരും എന്നല്ല. നേരത്തെയും മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ വന്നിരുന്നു. വേദക്കാരിൽ പെട്ട എന്ന് അർത്ഥം പറയാം. ഇനി ചില സന്ദർഭങ്ങളിൽ വേദക്കാരായ മുഴുവൻ ആളുകളും അകപ്പെടുകയും ചെയ്യും ചില നിലപാടുകളിൽ. അതേസമയത്ത് ഖുർആൻ വേദക്കാരെ കുറിച്ച് ലൈസു സവാ എന്ന് പറയുന്നുണ്ട് സൂറ ആലി ഇംറാനില്. അവരെല്ലാവരും ഒരുപോലെയല്ല, തികച്ചും നീതിപൂർവ്വം മാത്രമേ അവരെ വിലയിരുത്താവൂ. അവരിൽ ഭൂരിപക്ഷവും അന്ധവിശ്വാസ അനാചാരങ്ങളിലും വിശ്വാസ വ്യതിചലനങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിട്ടില്ല എന്ന് പറയാം. എന്നാൽ പൊതുവായി അവർക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നും മനസ്സിലാക്കാം. അവരിൽ പിന്നെയും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടല്ലോ. മദീനയിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം അതുപോലെ പല പ്രമുഖരും ഇസ്ലാമിലേക്ക് വന്നതായിട്ട് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ അധിക പേരും ആഗ്രഹിക്കുന്നു. എന്താ അവരുടെ ആഗ്രഹം? ലൗ യറുദ്ദൂനക്കും, ലൗ എങ്കിൽ, റദ്ദ യറുദ്ദു തിരിച്ചു കൊണ്ടുവന്നു, മാറ്റിമറിച്ചു തിരിച്ചു കൊണ്ടുവന്നു. യറുദ്ദൂന, അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, ലൗ യറുദ്ദൂനക്കും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മിൻ ബഅദി ഈമാനിക്കും, മിൻ ബഅദ് ശേഷം, ഈമാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം. നിങ്ങളിപ്പോ വിശ്വാസത്തോടൊപ്പമാണല്ലോ സഞ്ചരിക്കുന്നത്, സത്യവിശ്വാസത്തിനാണ്. എന്നാൽ അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെ അടർത്തി കൊണ്ടുവരാം എന്നവർ ആഗ്രഹിക്കുന്നു. എങ്ങനെ കൊണ്ടുവരാനാണ്? കുഫാറൻ, സത്യനിഷേധികളാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കേണ്ടതുണ്ടോ? അല്ലെ, വിശ്വാസികളെ പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താ അതിന്റെ കാരണം? വിശ്വാസികളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണോ? അല്ല. നിങ്ങളുടെ ആദർശം തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണോ? അതുമല്ല. അവരുടേത് മാത്രമാണ് ശരി എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണോ? അതുകൊണ്ടുമല്ല. പിന്നെ എന്താ കാരണം? ഹസദം മിൻ ഇന്ദി അംഫുസീം, പടച്ചവൻ കൽബ് അറിയുന്നവനാണല്ലോ, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറിയുന്നവനാണ്. ആ അള്ളാഹു പറഞ്ഞതിനാണ് ഹസദം മിൻ ഇന്ദി അംഫുസീം. ഹസദൻ, അസൂയ നിമിത്തം, മിൻ ഇന്ദി പക്കൽ നിന്നുള്ള, അംഫുസീം അവരുടെ തന്നെ, അവർ സ്വയം അവരുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള അസൂയ നിമിത്തമാണ് അങ്ങനെ അവർ ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് നന്മ ഉണ്ടാകുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. മിം ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, അവരിങ്ങനെ അസൂയപ്പെടുന്നത് എന്തുകൊണ്ടാ? വിവരക്കേട് കൊണ്ടാണോ? അതൊന്നുമല്ല. മിം ബഅദ്, ശേഷവും, മാ തബയ്യന, തെളിഞ്ഞതിന്, വ്യക്തമായതിന് ശേഷവും ആണ് ലഹും, അവർക്ക് അൽ ഹഖ്, സത്യം എന്താണെന്നൊക്കെ അവർക്ക് ശരിക്കും അറിയാം. പക്ഷേ അവർക്ക് നിങ്ങളോട് അസൂയാണ്. നിങ്ങളിൽ ഒരു പ്രവാചകം വരുന്നത്, നിങ്ങളിലേക്ക് ഒരു വേദഗ്രന്ഥം വരുന്നത്, നിങ്ങൾക്ക് യുദ്ധവിജയം ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നത് ഒക്കെ അവർക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു കുശുമ്പ് പറയലാണെന്ന് തോന്നരുത്. അന്നത്തെ ചരിത്രം പഠിക്കുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അന്നത്തെ സാഹചര്യമാണ് ഇവിടെ പറയുന്നത് എന്നാണ്. അപ്പൊ ഈ ഒരു നിലപാട് എങ്ങനെ ഉണ്ടായത് അവർക്ക്? അള്ളാഹു പഠിപ്പിച്ചാണോ? മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്തണം? അല്ല. മിൻ ഇൻദി അംഫുസിഹിം, അവരിൽ നിന്ന് തന്നെ, അവർ സ്വയം രൂപപ്പെടുത്തിയെടുത്ത സ്വന്തം നിലപാടാണ് ഇത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം വംശീയതയിലേക്ക്, വല്ലാത്ത വിഭാഗീയതയിലേക്ക് അവർ മാറിപ്പോവാണ്. അതിനാൽ നിങ്ങൾക്ക് വല്ല നന്മ ഉണ്ടാകുന്നത് അവർക്കൊരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു, അത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഉഹദിലോ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടപ്പോ അത് അവർ ശരിക്കും മുതലെടുത്തു. അവർ മുസ്ലിങ്ങളോട് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് സത്യത്തിന്റെ ആളാണെങ്കിൽ യുദ്ധത്തിൽ എങ്ങനെയാ തോറ്റുപോയത്? ഇത് സത്യമല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, പൂർവിക മതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണക്കാരുടെ മനസ്സുകളെ ഇളക്കി മറിച്ചു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സൂക്തം. ശരിക്കും ഇവരോട് വിശ്വാസികൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെയൊന്നും വേണ്ടല്ലോ. സത്യവിശ്വാസികൾ ഇവരോട് പെരുമാറേണ്ടത് എങ്ങനെയായിരിക്കണം? ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എന്ന് തുടർന്ന് അള്ളാഹു പറയുന്നു. അവരിങ്ങനെയൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ നിലപാട് എന്താവണം? രണ്ട് കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറയാണ്. ഫഅഫു, അതിനാൽ ഉഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുവിൻ. വസ്ഫഹു, നിങ്ങൾ സൗമനസ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുവിൻ. സൗമനസ്യം പ്രകടിപ്പിക്കും, വിശാല മനസ്സ് പ്രകടിപ്പിക്കും. ഹത്ത, വരെ, യഅതി, വരുന്നതുവരെ, അള്ളാഹു വരുന്നതുവരെ, ബി അംരിഹി, അവന്റെ കൽപ്പനയും കൊണ്ട്, അവന്റെ തീരുമാനവും കൊണ്ട്, അള്ളാഹു താല വരുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങേ അറ്റത്തെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് സൗമനസ്യത്തിൽ അവരുമായിട്ട് വർത്തിക്കണം എന്നാണ്. എന്തായിരിക്കും പടച്ചവന്റെ അമ്ര് വരാൻ പോകുന്നത്? ഒന്നുകിൽ അവരിതേ നിലപാട് തുടരുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമായ മദീനയ്ക്ക് അവരുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടി വരും. അങ്ങനെ അവരുടെ തോൽവിയായിരിക്കാം അള്ളാഹുവിന്റെ അമ്ര്, അല്ലെങ്കിൽ അവര് പിന്തിരിഞ്ഞോടുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരെ നാട് കടത്തേണ്ടി വരാം എന്നതായിരിക്കാം. ഇങ്ങനെ ചിലത് പിന്നീട് ചരിത്രത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. അത്തരം നടപടിക്രമങ്ങളെയാണ് ഇവിടെ അമ്ര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സത്യദീനിൽ വിശ്വസിച്ച പലരെയും നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, സകല കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ എന്ന് പടച്ചോൻ അവിടെ ചേർത്ത് പറയാണ്. വദ്ദ കസീറുൻ, അധിക പേരും ആഗ്രഹിക്കുന്നു. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ ഉള്ള. ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. മിൻ ബാദി ഈമാനിക്കും, നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം. കുഫാറൻ, സത്യനിഷേധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഹസദൻ മിൻ ഇൻദി അംഫുസിഹിം, അവരുടെ പക്കലുള്ള അസൂയ നിമിത്തം. മിൻ ബാദി മാ തബയ്യന ലഹുമുൽ ഹഖ്, മിൻ ബാദി ശേഷവും, മാ തബയ്യന അവർക്ക് വ്യക്തമായതിന് ശേഷവും, അൽ ഹഖു സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരിങ്ങനെ നിലപാടെടുക്കുന്നത്. ഫ, അതിനാൽ സത്യവിശ്വാസികളെ, ഫഅഫു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. വസ്ഫഹു, നിങ്ങൾ സൗമനസ്യം പ്രകടിപ്പിക്കൂ. ഹത്താ യഅതി അല്ലാഹു, അല്ലാഹു വരുന്നതുവരെ. ബി അംരിഹി, തന്റെ കൽപ്പനയും കൊണ്ട് നടപടിക്രമവും കൊണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ ഖദീർ, സകല കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. ഇങ്ങനെ ആയത്ത് 109-ാമത്തെ ആയത്ത് അവസാനിക്കാം. ഇനി 110-ാമത്തെ ആയത്തില് അതിന്റെ തുടർച്ച എന്ന നിലക്ക് തന്നെ പ്രതിയോഗികളോട് എന്ത് സമീപനം സ്വീകരിക്കണം, അതിനെന്തൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നതാണ് ഇവിടെ അള്ളാഹു പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞല്ലോ, വിട്ടുവീഴ്ച ചെയ്യണം, സൗമനസ്യം പ്രകടിപ്പിക്കണം. അതോടൊപ്പം പിന്നെ എന്ത് ചെയ്യണം? വഅഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. വആതു സക്ക, സക്കാത്ത് നൽകുകയും ചെയ്യുവിൻ. ഇതെങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനമായിട്ട് മാറുന്നത് അല്ലേ? യഥാർത്ഥത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒറ്റ മൂലികളാണ് എന്ന് മനസ്സിലാക്കണം. അഖീമുസ്സല ഖുർആനിൽ പഠിച്ചവൻ അടിക്കടി പറയുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പ്രത്യേകിച്ച് പറയാ. അത് നമുക്ക് ആത്മനിയന്ത്രണം നൽകും എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉദ്ദേശം. കുപ്രചരണങ്ങളെ നേരിടാനുള്ള ആത്മനിയന്ത്രണം നമുക്ക് ലഭിക്കും, നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ആത്മസംസ്കരണത്തിന്റെ മാർഗം കൂടിയാണ്. പൊതുവെ ശത്രുവിനെ തുല്യ നാണയത്തിൽ എതിരിടുക, പ്രതിരോധിക്കുക എന്നതാണല്ലോ സാധാരണ നടക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് തിരിച്ചടിക്കുക. പക്ഷെ അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ, നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം നമസ്കാരമാണ്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളാണ്, സക്കാത്ത് നൽകലാണ് എന്ന് പഠിപ്പിക്കുന്നു. സക്കാത്ത് നൽകുമ്പോൾ സാമ്പത്തികമായ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതേപോലെ തന്നെ നമസ്കാരത്തിലൂടെ ആത്മസംസ്കരണവും ആത്മനിയന്ത്രണവും ആർജിച്ചെടുക്കാൻ പറ്റും. ഖുർആനില് നമ്മൾ നേരത്തെ ഒരുപാട് സൂക്തങ്ങളിൽ സ്വലാത്ത് പഠിച്ചു. 3, 43, 45, 83 ആയത്തുകളൊക്കെ വന്നു. അതുപോലെ തന്നെ സക്കാത്തും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വിട്ടുവീഴ്ചയും സഹനവും നമസ്കാരവും ദാനധർമ്മവും വിശ്വാസിയുടെ അജണ്ടയാവണം. നമ്മൾ ഒരിക്കലും അവർക്ക് വഴങ്ങിക്കൊടുക്കരുത്. നമ്മുടേതായ ദിശയിൽ തന്നെ നാം മുന്നോട്ട് പോകണം. തീവ്രവാദം ആരോപിക്കപ്പെടുമ്പോൾ ജനസേവന രംഗത്ത് കൂടുതൽ സജീവമായിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ കൂടെയുണ്ട് എന്ന് സ്വാഭാവികമായും അവർക്ക് ബോധ്യപ്പെടും. ഈ നിലയിലുള്ള സമീപനങ്ങളാണ് വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. അത് മുഖേന ഇഹപര നന്മ ലഭിക്കും. വഅഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ. വആതുസ്സക, നിങ്ങൾ സക്കാത്ത് നൽകുകയും ചെയ്യുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുകയാണ്. വമാ തുഖദ്ദിമൂ ലി അൻഫുസിക്കും, അതോട് ചേർത്തുകൊണ്ട് വമാ, എന്തോ അത്, തുഖദ്ദിമു, ഖദ്ദമ യുഖദ്ദിമു, മുൻകൂട്ടി ചെയ്തു. ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് എന്തോ അത്. മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന് നിങ്ങൾ ചെയ്തു വെക്കുന്നത്. തജിദൂഹു ഇൻദല്ലാഹ്, അതിൻ്റെ സത്ഫലം തജിദു നിങ്ങൾ കാണും. ഹു അതിനെ ഇന്ദല്ലാ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഉൾക്കാഴ്ച ഉള്ളവനാണ് എല്ലാത്തിൻ്റെയും അകം അറിയുന്നവനാണ്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കിയിട്ട് ചെയ്യണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിട്ടുവീഴ്ചയും സൗമനസ്യവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ പറയില്ലേ നമ്മൾ ഭീരുക്കളാണ് ഒന്നിലും ഇടപെടാൻ കൊള്ളില്ല എന്ന് പറയില്ലേ എന്നൊരു തോന്നലുണ്ടാവും. അവിടെയാണ് അള്ളാഹു പറയുന്നത് ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന നന്മകളാണ്. അള്ളാഹു പ്രതിഫലം തരും. തൽക്കാലം തോറ്റു കൊടുത്താലും നിങ്ങൾക്കതിന് പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കും എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അതേപോലെ തന്നെ നമസ്കാരത്തിലൂടെ ദാനധർമ്മങ്ങളിലൂടെ ആത്മനിയന്ത്രണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ജനസേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ടതൊന്നുമില്ല. പടച്ചതമ്പുരാൻ അതിന്റെ പ്രതിഫലം തരും. അത് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അത് ബോധ്യമാവുകയും ചെയ്യും എന്നാണ് തുടർന്ന് പറയുന്നത്. അഖീമു സ്വലാത്ത അതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. അത് മുറപ്രകാരമാവണം, അത് സംഘടിതമാവണം, വ്യവസ്ഥാപിതമാകണം. അതുകൊണ്ടുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്നു. വആത്തു സകാത്ത് നൽകുകയും ചെയ്യുക. വമാ തുഖദ്ദിമൂലി അംഫുസിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്യുന്നത് എന്തോ അത് മിൻ ഖൈർ നന്മയിൽ നിന്ന് തജിദുഹു ഇന്ദല്ലാ അതിന്റെ സത്ഫലം അള്ളാഹുവിങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടും. ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീർ ഉൾക്കാഴ്ചയോടുകൂടിയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് അള്ളാഹു ചേർത്ത് പറയുന്നു. ഇനി അടുത്ത ആയത്തില് ഈ സൂക്തങ്ങളെ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് പരസ്പര ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. കേവലം ഒരു പ്രഭാഷണം കേൾക്കുന്ന മനസ്സോടുകൂടിയിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയില്ല. 111-ാമത്തെ ആയത്ത് നേരത്തെ 78-ാമത്തെ ആയത്തിൽ വന്ന വിഷയം മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കാം. എന്തായിരുന്നു 78? വഖാലു ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമ മഅദൂദ എണ്ണപ്പെട്ട നാളുകളെ ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വരൂ എന്നവർ പറഞ്ഞിരുന്നു. അതിന്റെ മറുവശമാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ഞങ്ങളെ സ്വർഗത്തിൽ പോവുള്ളൂ എന്നാണ്. വഖാലു അവര് പറഞ്ഞു, ലൻ ഒരിക്കലുമില്ല, യദ്ഖുല പ്രവേശിക്കുന്ന പ്രശ്നമേയില്ല, അൽ ജന്നത സ്വർഗത്തിൽ ഇല്ല ഒഴികെ, മൻ ആരോ ഒരാൾ, കാന അയാൾ ആകുന്നു, ഹൂദൻ യഹൂദനാകുന്നു, ഔ അല്ലെങ്കിൽ നസാറ ക്രൈസ്തവനാകുന്നു. ഇതാണ് അവരുടെ അടുത്ത വാദം. രണ്ടുപേരും സ്വർഗത്തിൽ പോകും, ജൂതനും പോവും ക്രൈസ്തവനും പോവും, മറ്റാരും സ്വർഗത്തിൽ പോകില്ല. നേരത്തെ യഹൂദികൾ മാത്രമാണ് ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ രണ്ടുപേരെയും ചേർത്ത് പറയുന്നുണ്ട്. ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് ക്രൈസ്തവൻ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ക്രൈസ്തവനാകാതെ സ്വർഗം ലഭിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ജൂതരും വാദിച്ചു, അതേസമയത്ത് ക്രൈസ്തവനും വാദിച്ചു. ഞങ്ങൾ രണ്ടുപേരും പോകും എന്നല്ല, ഞങ്ങളെ പോകൂ എന്ന് ജൂതരും ഞങ്ങളെ പോകൂ എന്ന് ക്രൈസ്തവരും വാദിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. എന്നിട്ട് അല്ലാഹു അതിനെ കുറിച്ച് വിലയിരുത്തണം, തിൽക അത് അമാനിയുഹും, നേരത്തെ വന്നതാണ് അമാനി വ്യാമോഹങ്ങൾ, അമാനിയുഹും അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് ഈ വർത്തമാനം, അല്ലാതെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി അത് ശരിയാണെങ്കിൽ കുൽ നബിയെ പറയൂ, ഹാത്തു നിങ്ങൾ കൊണ്ടുവാ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവ്, നിങ്ങളുടെ കയ്യിൽ വല്ല പ്രമാണം ഉണ്ടോ, വല്ല പേപ്പറും ഉണ്ടോ, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. എന്താണ് പ്രമാണം വേണ്ടത്? അള്ളാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടതിന്റെ പ്രമാണം കൊണ്ടുവാ. നേരത്തെ നരകത്തിൽ പോവില്ല എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, ഈ പറയുന്നതിൽ വല്ല സത്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രമാണം കൊണ്ടുവരും, അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമൂഹത്തെ പറ്റിക്കരുത്. ഇവരിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, യഹൂദികളും ക്രൈസ്തവരും അഥവാ ആ രണ്ട് വിഭാഗങ്ങളും ദൈവികമാണ്, അഥവാ അള്ളാഹുവിൽ നിന്നുള്ള മതത്തിന്റെ വാഹകരാണ്, തൗറാത്തും ഇഞ്ചീലും അങ്ങനെയാണ് എന്ന് മുഹമ്മദും സമ്മതിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ പുതിയ മതം എന്നായിരുന്നു ചോദ്യം. അവർ പരസ്പരം പിണക്കത്തിലാണെങ്കിലും ഈ ഇസ്ലാമിനെതിരില് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിന് രണ്ടു കൂട്ടരും ഒരേപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും കാണാം. അതുകൊണ്ടാണ് അള്ളാഹു താല ഇങ്ങനെ ചോദിച്ചത്. അപ്പൊ അത് തിൽക്ക അമാനീഹും അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറയുന്നു. എന്താ അവരുടെ വ്യാമോഹം? ഞങ്ങൾ പഠിച്ചോൻ അടുത്ത ആൾക്കാരാണ്, പഠിച്ചോൻ ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അതുപോലെ സകല മനുഷ്യരുടെയും പാപം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് യേശു കുരിശിലേറിയത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെ അള്ളാഹു താല ഇവിടെ തിരുത്തണം. വഖാലു, അവർ പറഞ്ഞു, ലൻ, ഒരിക്കലുമില്ല, യദുഹുല, പ്രവേശിക്കുന്ന പ്രശ്നമേയില്ല, അൽ ജന്നത്ത, സ്വർഗത്തിൽ, ഇല്ല ഒഴികെ, മൻ കാന, ഒരാൾ, ഹൂദൻ, യഹൂദി ആയവൻ ഒഴികെ, ഔ നസാറ, അല്ലെങ്കിൽ ക്രൈസ്തവൻ ആയവൻ ഒഴികെ, മറ്റാരും സ്വർഗത്തിൽ പോകില്ല. തിൽക്ക അമാനിയഹും, ഇത് അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാണ്. ഖുൽ, നബിയെ പറയൂ, ഹാത്തു ബുർഹാനക്കും, ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ ഹാജരാക്കൂ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ചിലപ്പോ നമ്മുടെ സമുദായത്തിലൊക്കെ അത്തരം വാദങ്ങൾ വരുന്നത് കാണാം, ആരാണ് സ്വർഗത്ത് പോകാതിരിക്കുക. ഇത് അള്ളാഹുവാണ് ഈ വിഷയത്തിൽ വിധി കൽപ്പിക്കേണ്ടത്, അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല എന്നതാണ് യഥാർത്ഥ ഉത്തരം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു ആരാണ് സ്വർഗത്തിൽ പോകാൻ അർഹതയുള്ളവൻ എന്ന് രണ്ട് ലക്ഷണങ്ങൾ മുൻനിർത്തിയിട്ട് പറഞ്ഞുതരാണ് 112. ബല, അങ്ങനെയല്ല, അങ്ങനെ ആരെങ്കിലും വാദിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. ബല, പിന്നെയോ, മൻ അസ്ലമ വജ്ഹഹുലില്ല, മൻ, ആരോ ഒരാള്, അസ്ലമ, അയാൾ സമർപ്പിക്കുന്നു, വജ്ഹഹു, തന്റെ മുഖത്തെ, തന്റെ വ്യക്തിത്വത്തെ, അഥവാ തന്നെ തന്നെ സമർപ്പിക്കുന്നു. ആർക്ക് സമർപ്പിക്കുന്നു? ലില്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മൻ അസ്ലമ, ആർ സമർപ്പിച്ചുവോ, വജ്ഹഹു, തന്റെ മുഖത്തെ, തന്റെ വ്യക്തിത്വത്തെ, ലില്ലാഹ്, അള്ളാഹുവിന്, എങ്ങനെ സമർപ്പിക്കണം? രണ്ടാമത് പറയാണ്, വഹുവ മുഹ്സിനുൻ, മുഹ്സിൻ ആയിക്കൊണ്ട്, സുഹൃതവാൻ, ഏറ്റവും നല്ല പ്രകൃതവും സ്വഭാവവും ഉള്ള അവസ്ഥയിൽ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്. ഒന്നാമത് പൂർണമായും അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കുക. രണ്ടാമത്തേത് ആ സമർപ്പണത്തിന്റെ മാർഗം ഏറ്റവും നല്ല മാർഗമാവണം. പെട്ടുപോയില്ലേ, പടച്ചോന്റെ അടിമയായി പോയില്ലേ, പിന്നെ എന്ത് ചെയ്യും എന്നതല്ല, മറിച്ച് പൂർണ്ണ സംതൃപ്തിയോടുകൂടിയിട്ട് അള്ളാഹുവിന് മുമ്പിൽ ആത്മാർത്ഥമായും നിഷ്കളങ്കമായും സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുന്നവർക്ക്, അഥവാ ഈ രണ്ട് ഗുണങ്ങളുള്ളവർ, ഫലഹു, അവന് ഉണ്ട് അജ്റുഹു, അവന്റെ പ്രതിഫലം, ഇന്ദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ, വല, അതിനാൽ ഇല്ല, ഖൗഫുൻ, ഭയപ്പെടേണ്ടതില്ല, ഒന്നും ഭയപ്പെടാനില്ല, അലൈഹിം, അവർക്ക്, വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കുവാനും ഇല്ല. നേരത്തെ ഈ പരാമർശം വന്നത് ഓർക്കുന്നുണ്ടാവും. ഇഹലോകത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കുവാനും നാളെ അള്ളാഹുവിന്റെ സ്വർഗപ്രവേശം നേടിയെടുക്കുവാനും ഇത് മാത്രമാണ് മാർഗം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ബല, നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ നിഷേധിക്കുകയാണ്, തടയിട്ടുകൊണ്ട് പറയാണ്, ബല, ആ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ആർക്കെങ്കിലും വാദിച്ച് സ്വർഗത്ത് പോകാനൊന്നും കഴിയില്ല. എന്നാൽ മൻ അസ്ലമ, ആർ സമർപ്പിക്കുന്നുവോ, വജ്ഹഹു, തന്റെ മുഖത്തെ, അഥവാ സർവസ്വവും സമർപ്പിക്കുന്നുവോ, ലില്ലാഹ്, അള്ളാഹുവിന്, വഹുവ, അയാൾ ആയിരിക്കെ, മുഹ്സിനുൻ, സുഹൃതവാൻ ആയിരിക്കെ, അള്ളാഹുവിന് സമർപ്പിക്കുന്നുവോ, ഫലഹു, അവനുണ്ട് അജ്റുഹു, അവന്റെ പ്രതിഫലം, ഇന്ദ റബ്ബിഹി, അവന്റെ റബ്ബിങ്കൽ, വലാ ഖൗഫുൻ അലൈഹിം, അത്തരക്കാർക്ക് ഒന്നും ഭയപ്പെടാനില്ല, വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കുവാനും ഇടവരില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വളരെ കൃത്യമായിട്ട് നിലപാട് വെളിപ്പെടുത്തുകയാണ്. അതിനാൽ കേവല പാരമ്പര്യം കൊണ്ടൊന്നും ആർക്കും ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. അടിയുറച്ച വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മവും ഉണ്ടെങ്കിലേ സാധിക്കൂ എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. തുടർന്ന് 113-ാമത്തെ ആയത്തില് അള്ളാഹു തആല ഈ വേദക്കാരുടെ പ്രവണതകൾ, അവരുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവരുടെ നിലപാട് എന്ന് വെളിപ്പെടുത്താൻ. നേരത്തെ പറഞ്ഞല്ലോ, അവർ രണ്ടു കൂട്ടരും മാത്രമേ സ്വർഗത്തിൽ പോകൂ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും ഇവർ രണ്ടാളും ഐക്യത്തിലാണ്, അങ്ങനെയല്ല എന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അതേസമയം അവർ ഐക്യപ്പെട്ടത് ഏത് കാര്യത്തിലാണ്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയില്ലേ, അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഇന്നും ഈ ഒരു നിലപാട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ ആയത്തില് 113-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അവർക്കിടയിലുള്ള വടംവലികൾ, കുറ്റപ്പെടുത്തലുകളെ കുറിച്ചാണ് പറയുന്നത്. വഖാലത്തിൽ യഹൂദ്, യഹൂദികൾ പറയുന്നു, എന്താ അവര് പറയാം, ലൈസ ഇല്ല, ലൈസത് അന്നസാറ, നസാറാക്കൾ അല്ല, അലാ ഷൈഇൻ ഒന്നിന്മേലും അല്ല, അല മേൽ ഷെയ് ഒന്ന്, ഒന്നിന്മേലുമല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഒരടിസ്ഥാനവുമില്ല, അവർ ഒരു പ്രമാണത്തിന്മേലുമല്ല, അവർ വെറുതെ ഒരു സമൂഹമായിട്ട് കൃത്രിമമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. വക്കാലത്തിൽ യഹൂദു, യഹൂദികൾ പറയുന്നു, ലൈസത്തിൻ നസാറ, ക്രൈസ്തവർ അല്ല, അലാ ഷെയ്ഇൻ ഒന്നിന്മേലും, അഥവാ ഒരടിസ്ഥാനവുമില്ല അവർക്ക്, അവർ ഒരു പ്രമാണത്തിന്മേലുമല്ല. അതേസമയത്ത് ക്രൈസ്തവർ എന്താ പറയാ, വക്കാലത്തിൻ നസാറ, ക്രൈസ്തവർ പറയുന്നു ലൈസത്തിൽ യഹൂദ്, ഓ യഹൂദികളുടെ കാര്യം അത് പറയണ്ട, അവരുടെ കാര്യം പോക്കാണ്, ലൈസത്തിൽ യഹൂദു അലാ ഷെയ്ഇൻ, ഈ യഹൂദികൾക്ക് ഒരു പ്രമാണവുമില്ല, അവർക്കൊരു നിലപാടും ഇല്ല എന്ന് പറയാം. വഹും യത്ലൂനൽ കിതാബ്, വഹും എന്നാൽ അവർ, ഈ രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്, യത്ലൂനൽ കിതാബ്, വേദം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണല്ലോ. ആ നിലക്ക് അള്ളാഹു തആല അതിനെ കുറിച്ച് പറയാം, വേദം ഓതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അടിസ്ഥാന പ്രമാണം ഏതാണ്? തൗറാത്ത് തന്നെയാണല്ലോ, അവർക്കുള്ള മതവിധികൾ തൗറാത്തിൽ തന്നെയാ ഉള്ളത്. ആ നിലയ്ക്ക് ഇന്ന് ക്രൈസ്തവര് പുതിയ നിയമം മാത്രമല്ല പഴയ നിയമവും ചേർത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അവര് പരസ്പരം പറയും അലാ ഷെയ്, ലൈസത്തിൻ നസാറ അലാ ഷെയ്, ലൈസത്തിൽ യഹൂദു അലാ ഷെയ്, ഇങ്ങനെ പരസ്പരം തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് അവരുടെ ഒരു രീതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വല്ലാത്ത വൈരുദ്ധ്യം നിറഞ്ഞൊരവസ്ഥയാണ്. വഹും യത്ലൂനൽ കിതാബ്, അവർ വേദപാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പൊ തൗറാത്ത് രണ്ടു കൂട്ടരും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ പരസ്പരം തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, കദാലിക് ഇപ്രകാരം തന്നെ, കാല പറയുന്നു അല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്തവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിവരമില്ലാത്ത ചിലരും പറയുന്നു, മിഥ്ല ഖൗലിഹിം, ഇവരുടെ വാക്ക് പോലെ തന്നെ, ധാരാ വിവരമില്ലാത്ത ആൾക്കാര്, ഉമ്മി അല്ലെ, വേദജ്ഞാനമില്ലാത്തവർ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇത് അറേബ്യയിലെ ബഹുദൈവാരാധകരാണ് ഈ ശൈലിയിൽ പരിചയപ്പെടുത്തുന്നത്. വേദക്കാർ ഉമ്മി എന്ന് പറയുമ്പോൾ അറേബ്യയിലെ, പ്രത്യേകിച്ച് മക്കയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, അടുത്ത കാലത്തൊന്നും വേദം ലഭിച്ചിട്ടില്ലാത്ത വിഭാഗമാണ് നിരക്ഷരർ അല്ലെങ്കിൽ വേദജ്ഞാനമില്ലാത്തവർ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അറേബ്യയിലെ മുശ്രിക്കുകളാണ്. ഇവരും ഇതേപോലെ തന്നെ ജൂതരെ തള്ളിപ്പറയും, ക്രൈസ്തവരെ തള്ളിപ്പറയും, അവരിങ്ങോട്ടും തള്ളിപ്പറയും, ഇങ്ങനെ മൂന്ന് വിഭാഗത്തിനും യാതൊരു നിലപാടും ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ജൂതരുടെ വീക്ഷണത്തില് ക്രൈസ്തവർ ആരാണെന്ന് ചോദിച്ചാൽ, അവർ വ്യാജന്മാരും വഞ്ചകന്മാരുമാണ്, ഇഞ്ചീല് ദൈവികമല്ല, യേശു പിലാത്തോസ് കുരിശിലേറ്റിയവനാണ്, യേശു കുരിശുമരണം വഞ്ചനക്കുള്ള ശിക്ഷയാണ് എന്നാണ് അവർ പറയുന്നത്. പരലോകത്ത് യേശുവിനും അനുയായികൾക്കും നരകമാണ് എന്ന് യഹൂദികൾ വാദിക്കുന്നുണ്ട്. അതേസമയത്ത് ക്രൈസ്തവർ യഹൂദികളെ കാണുന്നത് എങ്ങനെയാണ്? അവര് വാഗ്ദത്ത മിശിഹയെ ഒറ്റുകൊടുത്തും കുരിശിലേറ്റിയും വഞ്ചിച്ചവരാണ് എന്നാണ്. ഇങ്ങനെ പരസ്പരം അവർ തല്ലുപിടിക്കുന്നുണ്ട്. അതേസമയത്ത് വേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിനകത്തുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിലും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞ് മറ്റുള്ളവരുടെ നന്മകളെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതം കാണാം. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എന്നിട്ട് അന്തിമമായിട്ടൊരു താക്കീത് നൽകുന്നുണ്ട്. ഫല്ലാഹു, അല്ലാഹു ആകുന്നു, യഹ്കുമു, ഹക്കമ യഹ്കുമു, അവൻ വിധി കൽപ്പിക്കും, ബൈനഹും, അവർക്കിടയിൽ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ വിധി കൽപ്പിക്കും, ഫീമ, ഒന്നിൽ, കാനു, അവർ ആയിട്ടുള്ള, ഫീഹി, അതിൽ, ഏതൊരു കാര്യത്തിലാണോ അവർ ആയിട്ടുള്ളത്, യഖ്തലിഫൂൻ, ഭിന്നാഭിപ്രായക്കാരായി മാറിയിരിക്കുന്നത്, ആ കാര്യത്തിൽ അള്ളാഹു വിധി കൽപ്പിക്കും. ആരുടെ പക്ഷത്താണ് ശരി എന്ന് തീരുമാനിക്കലാണോ, ആരാണ് സത്യത്തിന്റെ ആള് എന്ന് പറയലാണോ? അല്ല, ഈ രണ്ടു കൂട്ടരും അല്ലെങ്കിൽ മൂന്ന് കൂട്ടരും യഥാർത്ഥത്തില് അസത്യത്തിൻ്റെ ആളുകളാണ്. എന്നിട്ട് അവർ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല. എന്തായിരിക്കും അള്ളാഹുവിന്റെ വിധി? ഈ ഭിന്നിപ്പിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെളിപ്പെടുത്തലാണ്. അതിന്റെ പിന്നില് ഭൗതിക താല്പര്യങ്ങളാണ്, പരസ്പരമുള്ള അസൂയയാണ് എന്നായിരിക്കും അള്ളാഹു തആല നാളെ വെളിപ്പെടുത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഖാലത്തിൽ യഹൂദു, യഹൂദികൾ പറയുന്നു, ലൈസത്തിൻ നസാറ, ക്രൈസ്തവർ അല്ല, അലാ ഷൈഇൻ, ഒരു പ്രമാണത്തിന്മേലുമല്ല, ഒരു അടിസ്ഥാനവുമില്ല അവർക്ക്. വഖാലത്തിൻ നസാറ, ക്രൈസ്തവർ പറയുന്നു, ലൈസത്തിൽ യഹൂദ്, യഹൂദികൾ അല്ല, അലാ ഷൈഇൻ, ഒരു പ്രമാണത്തിന്മേലുമല്ല. വഹും, എന്നാൽ ഈ രണ്ട് കൂട്ടരും, യത്ലൂനൽ കിതാബ്, വേദം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കദാലിക്, ഇതേ പ്രകാരം, ഖാല, പറയുന്നു, അല്ലദീന, ഒരു കൂട്ടർ, ലാ യഅലമൂന, വിവരമില്ലാത്തവർ, അഥവാ വേദജ്ഞാനമില്ലാത്തവരും, ബഹുദൈവ ആരാധകരും പറയുന്നു, മിഥ്ല ഖൗലിഹിം, ഇവരുടെ ഇതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പരസ്പരം കുറ്റം പറയുന്നു. ഫല്ലാഹു യഹ്കുമു, അല്ലാഹു തആല വിധി കൽപ്പിക്കും, ബൈനഹും, ഇവർക്കിടയിൽ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഫീമാ കാനു ഫി, ഏതൊരു കാര്യത്തിലാണോ അവർ ആയിരിക്കുന്നത്, യഖ്തലിഫൂൻ, ഭിന്നാഭിപ്രായക്കാരായിരിക്കുന്നത്, ആ വിഷയത്തിൽ അല്ലാഹു തആല തീർച്ചയായിട്ടും വിധി കൽപ്പിക്കും. ഇനി 114-ാമത്തെ ആയത്തിലെ ഈ വേദക്കാര് എത്രത്തോളം അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്, എത്രത്തോളം അസഹിഷ്ണുത വെച്ചു പുലർത്തിയിട്ടുണ്ട്, ഞങ്ങളെ സ്വർഗത്തിൽ പോവുള്ളൂ, ഞങ്ങൾ നരകത്തിൽ പോവില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ അവർ ആർജിച്ചിട്ടുണ്ടോ എന്നത് വലിയൊരു വിഷയമാണല്ലോ. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച ചില നിലപാടുകളെ ഇവിടെ തുറന്നു കാണിക്കാൻ പോവാണ്. യഹൂദികളും ക്രൈസ്തവരും അതേപോലെ തന്നെ ബഹുദൈവാരാധകരും പരസ്പരം ആരാധനാലയങ്ങൾ വിലക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അതിലേക്കാണ് അല്ലാഹു തആല ഇനി വെളിച്ചം വീശുന്നത്. 114-ാമത്തെ ആയത്തിലൂടെ, വമൻ അല്ലമു, വമൻ, ആരുണ്ട്, അല്ലം, കൊടിയ അക്രമി, വാലിം അക്രമിയാണ്, അല്ലം എന്ന് പറയുമ്പോൾ അങ്ങേ അറ്റത്തെ അക്രമം ചെയ്ത ആൾ എന്നാണ് ഖുർആനിൽ ഈ ചോദ്യം. ചില നിർണായകമായ ഗുരുതരമായ വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വമൻ അല്ലമു, കൊടിയ അക്രമി ആരുണ്ട്, മിമ്മൻ, ഒരാളെക്കാൾ, അയാൾ എന്താ ചെയ്തത്, മനഅ മസാജിദ് അല്ലാ, മനഅ, അയാൾ തടയുന്നു, മസാജിദ് അല്ലാ, അള്ളാഹുവിന്റെ പള്ളികളെ തടയുന്നവരെക്കാളും കൊടിയ അക്രമികൾ ആരാണുള്ളത് എന്ന ചോദ്യം. അവിടെ എന്താ തടഞ്ഞത്, ഐ യുൽഖറ ഫി ഹസ്മുഹു, അൻ, എന്തെന്നാൽ യുൽഖറ, ദക്കറ, സ്മരിച്ചു, യുൽഖറ, സ്മരിക്കപ്പെടുന്നതിനെ, ഫിഹ, ആ പള്ളികളില്, ഇസ്മുഹു, അവന്റെ നാമം, അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നത് വിലക്കിയവരെക്കാൾ കൊടിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇത് ഗുരുതരമായൊരു വിഷയമാണ്. പള്ളി പ്രവേശം തടയുക, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് മൗലികാവകാശ ലംഘനമാണല്ലോ. അതുകൊണ്ടാണ് പഠിച്ചവൻ ഇത്ര ശക്തമായിട്ട് ഇടപെടുന്നത്. അത് മാത്രമല്ല, വസഅ ഫി ഖറാബിഹ, പിന്നെ അവരെന്താ ചെയ്യുന്നത്, വസഅ, അവർ പരിശ്രമിക്കുന്നു, ഫി ഖറാബിഹ, അതിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഇല്ലാതെയാക്കി കളയുക, അതിന്റെ നന്മകൾ, അത് സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്ന ചൈതന്യം, വിശുദ്ധി, എല്ലാം കെടുത്തിക്കളയാൻ ശ്രമിക്കുക. വസഅ ഫി ഖറാബിഹ, ഇവരെക്കാളും കൊടിയ അക്രമികൾ ആരുണ്ട് എന്നാണ് പടച്ചതമ്പുരാന്റെ ചോദ്യം. ഇതിന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. ഇന്ന് വർത്തമാനകാലത്തേക്ക് വരുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. ബൈത്തുൽ മുഖദ്ദസിലെ ആരാധന ജൂത ക്രൈസ്തവർ പരസ്പരം വിലക്കിയ സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും. അതിന്റെ പേരിൽ ചോര ചിന്തിയ എത്രയോ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിന് മുമ്പ് ക്രൈസ്തവർ അറബികളെ കഅബാലയത്തിൽ നിന്ന് വിലക്കിയ സന്ദർഭം ഉണ്ടായി. അറബികൾ അതിനൊക്കെ അവഗണിച്ചപ്പോഴാണല്ലോ അബ്രഹത്ത്, ക്രൈസ്തവ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് ആനപ്പടയുമായി വന്നിട്ട് കഅബാലയം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതേപോലെ തന്നെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? മുശ്രിക്കുകൾ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തില് മുസ്ലിങ്ങളെ കഅബയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു. പഠിച്ചവൻ ചോദിച്ചില്ലേ, അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, തന്റെ അടിമ നമസ്കരിക്കുമ്പോ ആ ദാസനെ തടയുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അബൂജഹലും കൂട്ടരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞില്ലേ? ഇങ്ങനെ ബഹുദൈവാരാധകരും മുസ്ലിം സമൂഹത്തെയും ഇതുപോലെ തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത്. സ്വർഗത്തിന്റെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന് അള്ളാഹു എടുത്തു പറയാണ്. ഉലായിക്ക മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫിൻ. ഉലായിക്ക അക്കൂട്ടരുണ്ടല്ലോ, മാ കാന ലഹും അവർക്ക് യഥാർത്ഥത്തിൽ അർഹതയുണ്ടായിരുന്നില്ല, അൻ യദ്ഖുലൂഹ അവിടെ ആ പള്ളികളിൽ പ്രവേശിക്കാൻ, ഇല്ലാ ഖായിഫിൻ ദൈവഭയമുള്ളവർ ആയിക്കൊണ്ടല്ലാതെ, ഭയഭക്തി ഉള്ളവരായിക്കൊണ്ടല്ലാതെ അവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ അനുവാദം ഇല്ലായിരുന്നു. അതിനെ ആദരിക്കാത്തവർ പള്ളിയിൽ പ്രവേശിക്കരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇനി അങ്ങനെ പ്രവേശിക്കുന്നവരെ ഇസ്ലാമിക സമൂഹം തടയേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ചിലർ ചേർത്ത് പറയുന്നുണ്ട്. അത്ര ഗുരുതരമാണ് വിഷയം. വിശ്വാസമില്ലാത്തവർ അങ്ങോട്ട് പ്രവേശിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉലായിക്ക അക്കൂട്ടർ മാക്കാനലഹും അവർക്ക് അർഹതയില്ല, അവകാശമില്ല, അയ്യദ്ഖുലൂഹ അവിടെ പ്രവേശിക്കാൻ, ഇല്ലാ ഖായിഫീൻ ദൈവഭയമുള്ളവർ ആയിക്കൊണ്ടല്ലാതെ. ഇങ്ങനെയൊക്കെ ചെയ്താല് ലഹും അവർക്കുണ്ട് ഫിദ്ദുനിയ ഇഹലോകത്ത് തന്നെ ഖിസ്യുൻ നിന്ദ്യതയുണ്ടാവും, വലഹും അവർക്ക് വരാൻ പോകുന്നു ഫിൽ ആഖിറ പരലോകത്ത് അദാബുൻ അദീം ഗുരുതരമായ ശിക്ഷ വരാൻ പോകുന്നു. നമ്മുടെ ആനുകാലിക പശ്ചാത്തലത്തിന്, ബാബരി മസ്ജിദിന്റെ പശ്ചാത്തലത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ, അന്ന് എന്തൊക്കെയാ സംഭവിച്ചതല്ലേ? 14 ഭാഷകൾ അറിയാമായിരുന്ന നമ്മുടെ ഭരണാധികാരി അന്ന് 14 ഭാഷകളിലും മൗനം പാലിച്ചു എന്നല്ലേ? ഇപ്പൊ അവര് എവിടെ എത്തി നിൽക്കുന്നു, അങ്ങേയറ്റം അധപ്പതിച്ച സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുന്നതിന്റെയൊക്കെ അടിസ്ഥാന കാരണം അള്ളാഹു പറയുന്നു ലഹും ഫിദ് ദുനിയാ ഖിസ്യ, ഇഹലോകത്ത് അവർക്ക് നിന്ദ്യതയുണ്ടാകും, വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, മാത്രമല്ല പരലോകത്ത് ഗുരുതരമായ ശിക്ഷയും അവരെ കാത്തു നിൽക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചേർത്ത് പറയുകയാണ്. അതേസമയം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? യുദ്ധ സാഹചര്യത്തിൽ പോലും ആരാധനാലയങ്ങൾ ആദരിക്കപ്പെടണം എന്ന് സൂറത്തുൽ ഹജ്ജിലെ ആയത്ത് മുൻനിർത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാധനാലയങ്ങൾ ആരുടേതായാലും ഒരിക്കലും തകർക്കപ്പെടാൻ പാടില്ല. പടച്ച തമ്പുരാൻ ആ നിലയ്ക്ക് ഒരു പ്രതിരോധം മനസ്സുകളിൽ തന്നെ തീർത്തു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല അതിനെക്കുറിച്ച് നമ്മെ ഉണർത്തുന്നത് കാണാം. അതിനാൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ഇസ്ലാമിക സമൂഹം ചെന്നുപെടരുത്. മാത്രമല്ല വേദസമൂഹം ഇത്തരം അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു സന്നദ്ധമാവണം. കേവലം അവകാശവാദമായിട്ട് ഞങ്ങൾ സ്വർഗക്കാരാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ്. വമൻ അല്ലമു, ആരാണ് കൊടിയ അക്രമി, മിമ്മൻ, ഒരാളെക്കാൾ, മന മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികളെ തടയുന്നവനേക്കാൾ, അയ്യുൽക്കറ ഫീ ഹസ്മുഹു, അയ്യുൽക്കറ അവിടെ സ്മരിക്കപ്പെടുന്നതിനെ, ഫീഹ അവിടെ, ഇസ്മുഹു അവന്റെ നാമം സ്മരിക്കപ്പെടുന്നത് തടയുന്നവനേക്കാൾ കൂടിയ അക്രമി ആരുണ്ട്? വസ, മാത്രമല്ല അയാൾ ശ്രമിക്കുകയും ചെയ്യുന്നു, ഫി ഹറാബിഹ അതിന്റെ നാശത്തിന് വേണ്ടിയിട്ട്. ഉലായിക അക്കൂട്ടർ മാക്കാനലഹും അവർക്ക് അർഹതയില്ലായിരുന്നു, അയ്യദ്ഖുലൂഹ അവിടെ പ്രവേശിക്കാൻ, ഇല്ലാ ഖായിഫീൻ ദൈവഭയമുള്ളവരായിക്കൊണ്ടല്ലാതെ. ലഹും അവർക്കുണ്ട് ഫിദ് ദുനിയ ഇഹലോകത്ത് ഖിസ്യുൻ നിന്ദ്യതയുണ്ട്, വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറ നാളെ പരലോകത്ത് അദാബുൻ അദീം ഗുരുതരമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. തുടർന്ന് അള്ളാഹു തആല വളരെ മഹത്തരമായ ഒരു പൊതു തത്വം പഠിപ്പിക്കുകയാണ് 115-ൽ. വലില്ലാഹ്, അള്ളാഹുവിൻ്റെതാകുന്നു, അൽ മഷ്രിഖ് കിഴക്ക് അള്ളാഹുവിൻ്റെതാണ്, വൽ മഗ്രിബ് പടിഞ്ഞാറും, മഷ്രിഖ് ഉദയസ്ഥാനമാണ്, മഗ്രിബ് അസ്തമയ സ്ഥാനമാണ്, അഥവാ സകല ദിക്കുകളും അള്ളാഹുവിൻ്റെത് തന്നെ എന്ന് പടച്ച തമ്പുരാൻ ഉണർത്താണ്. ഇങ്ങനെ അസഹിഷ്ണുതയും സങ്കുചിതത്വവും കൊണ്ടു നടക്കേണ്ടവരല്ല വിശ്വാസികൾ. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കണം. അതിനാൽ കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാണ് എന്ന് അള്ളാഹു തആല ചേർത്ത് പറയാൻ. ഫഅൈനമാ തുവല്ലു, ഐന എവിടെ, ഐനമാ എവിടെയായാലും, തുവല്ലു നിങ്ങൾ തിരിയുന്നത്, എങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞാലും, ഫസമ്മ തമ്മ അവിടെ എന്നാണ് അർത്ഥം. സുമ്മയുണ്ട്, സുമ്മയുടെ അർത്ഥം പിന്നെ എന്നാണല്ലോ. സമ്മ അവിടെ, ഫസമ്മ അപ്പോൾ അവിടെയുണ്ട്, വജുഹുല്ലാ അള്ളാഹുവിന്റെ മുഖം അവിടെ ഉണ്ടാവും. അള്ളാഹുവിന്റെ സാന്നിധ്യം എവിടെയുമുണ്ട്. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു വാസിഉൻ, വിശാലതയുള്ളവനാണ്, അലീം, സകലം അറിയുന്നവനാണ്, അതിരുകൾക്ക് അതീതനാണ്, സകലം അറിയുന്നവനാണ് അള്ളാഹു എന്ന്. ഇവിടെ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അള്ളാഹുവിൻ്റെതാണ് കിഴക്കും പടിഞ്ഞാറും, എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖമുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പൊ പിന്നെ നമുക്കെന്തിനാണ് ഒരു ഖിബ്ല? ഇപ്പൊ നിങ്ങളിങ്ങനെ പടിഞ്ഞാറോട്ടല്ലേ തിരിയുന്നത്, അല്ലെങ്കിൽ കഅബാലയത്തിലേക്കല്ലേ തിരിയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഇതൊരു കർമ്മശാസ്ത്ര നിലപാട് വെളിപ്പെടുത്തിയതല്ല. ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ എന്നത് കർമ്മശാസ്ത്ര നിലപാട് വെളിപ്പെടുത്തുകയല്ല, മറിച്ച് ഇതിന്റെയൊക്കെ പേരില് സങ്കുചിതമായ നിലപാടുകളിലേക്ക് പോകരുത്. അള്ളാഹു ഖിബ്ല നിശ്ചയിച്ചത് ഐക്യപ്പെടാൻ വേണ്ടിയാണ്. എല്ലാവരും ഒരു ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോഴുള്ള ഐക്യബോധം ഉണ്ടല്ലോ, പക്ഷെ അതിനെപ്പോലും നിങ്ങൾ പരസ്പരം തല്ലുപിടിക്കാനുള്ള അവസരമാക്കിയിട്ട് മാറ്റിയില്ലേ? ജൂത ക്രൈസ്തവരുടെ ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നല്ലോ, ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. എന്നിട്ട് ക്രൈസ്തവർ എന്ത് ചെയ്തു? ബൈത്തുൽ മഖ്ദിസിന്റെ കിഴക്ക് ഖിബ്ലയാക്കി, അവർ കിഴക്കാണ് പിടിച്ചത്. അപ്പൊ ജൂതന്മാരെന്ത് ചെയ്തു? പടിഞ്ഞാറ് അവരുടെ ഖിബ്ലയാണ്. അങ്ങനെയായി കിഴക്ക് ക്രൈസ്തവർ സ്വീകരിക്കാനൊരു കാരണമുണ്ട്. അത് നേരത്തെ തന്നെ സ്ത്രീകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല, മറിയം ബീവി കിഴക്ക് ഭാഗത്താണ് ഭജനം ഇരുന്നിരുന്നത് എന്ന് ഖുർആനിൽ കാണാം. മക്കാനൻ ഷർഖിയ സൂറത്ത് മറിയം 17 വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് യഹൂദികൾ പടിഞ്ഞാറ് ഭാഗമാണ് അവരുടെ ഖിബ്ലയായിട്ട് സ്വീകരിക്കുന്നത്. ഇങ്ങനെ കക്ഷിത്വം എല്ലാ കാര്യങ്ങളിലും വെച്ചു പുലർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. അവിടെയാണ് പഠിച്ചവൻ പറഞ്ഞത് എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു ഉണ്ട് എന്ന്. അപ്പൊ ഇതൊരു കർമ്മശാസ്ത്ര വിധിയായിട്ടല്ല, മറിച്ച് ഐക്യപ്പെടാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പഠിച്ച തമ്പുരാൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനോട് എങ്ങനെ ചേർന്ന് നിൽക്കണം, പൊതുസമൂഹത്തോട് എങ്ങനെ ഇടപഴകണം, ഇങ്ങനെ എല്ലാ നിലപാടുകളും കണ്ടെത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിച്ചും സങ്കുചിതമായ നിലപാട് സ്വീകരിച്ചും ആദർശത്തെ കളഞ്ഞുകുളിക്കുന്ന അവസ്ഥയിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാം മനസ്സുകളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, ഇഖ്ലാസോടുകൂടി നിനക്ക് മുമ്പിൽ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. എല്ലാവിധ വീക്ഷണ വ്യത്യാസങ്ങൾക്കും അപ്പുറം സ്വർഗത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ എന്ന വിശാലമായ താല്പര്യത്തിൽ ഐക്യപ്പെടാനും ഒന്നിച്ചു മുന്നോട്ട് പോകാനും ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായ അസ്വസ്ഥതകളുള്ളവരുണ്ട്, കുടുംബപരമായ പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരും. റബ്ബേ, എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. ഈ ഖുർആൻ പഠന വഴിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ഈ മഹത്തായ സംരംഭം പ്രയോജനപ്പെടുത്തുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ നാഥ. കുടുംബസമേതം ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله